ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. രണ്ടായിരത്തി ആറിലാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. സൂര്യനല്ലി പെൺവാണിഭ കേസിനെ ആസ്പദമാക്കി സലീംകുമാർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം. ഒരു സാധാരണ സർക്കാർ ജീവനക്കാരനായ സാമുവലിനെയാണ് സലീംകുമാർ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഭാര്യയുടെ മരണശേഷം സാമുവൽ മൂന്ന് പെൺമക്കളുമായി ഹൈറേഞ്ചിൽ താമസം മാറ്റുന്നു. സ്കൂൾ വിദ്യാർത്ഥിനിയായ ഇളയ മകൾ ലിസിയാമ പെൺവാണിഭ സംഘത്തിന്റെ വലയിൽ അകപ്പെടുന്നതോടെ കഥ മാറുകയാണ്. വാസ്തവത്തിൽ സൂര്യനല്ലി കേസ് 9 ക്ലാസ്സുകാരി പെൺകുട്ടിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോവുകയും 40 ദിവസം തുടർച്ചയായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന കേസാണ്. 1996 രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് 37 ദിവസം 67 തവണയാണ് പെൺകുട്ടി പീഡനത്തിന് ഇരയായത് എന്നാണ്. കേരളത്തിൽ ആദ്യമായി ഒരു കേസിനുവേണ്ടി ഒരു പ്രത്യേക കോടതി നിലവിൽ വരുന്നത് സൂര്യനല്ലി കേസോടെയാണ്. സ്ത്രീ പീഡന കേസുകളിൽ ഇന്ന് പറയുന്ന നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലം. സമൂഹത്തിലെ പല ഉന്നതരും കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അന്ന് കേസ് കേട്ട ജഡ്ജി ജസ്റ്റിസ് ബസന്തിന്റെ ഒരു പരാമർശം വളരെ ചർച്ചയായതാണ്. ബാലവേശ്യ എന്നായിരുന്നു ആ പെൺകുട്ടിയെ ജസ്റ്റിസ് വിശേഷിപ്പിച്ചത്. രക്ഷപ്പെടാൻ അവസരങ്ങളുണ്ടായിട്ടും പെൺകുട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന വാദവും ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സൂര്യനല്ലി കേസ് കഴിഞ്ഞാണ് ഐസ്ക്രീം പാർലർ കേസ് കേരളത്തിൽ ചർച്ചയാവുന്നത്. വിദുര കേസും കെളിരൂർ കേസും കവിയൂർ കേസും എല്ലാം പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളാണ്. ഇതിലെല്ലാം സമൂഹത്തിലെ പല ഉന്നതരും പങ്കാളികളാണ് എന്ന് തെളിഞ്ഞിട്ടും തെളിയാതെ പോയതാണ്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ ഒരു സീനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനോട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്ന ഈ സംഭാഷണം വാസ്തവത്തിൽ മേൽപ്പറഞ്ഞ പീഡന കേസുകളിൽ പല പോലീസുകാരും ജഡ്ജിമാരും പറഞ്ഞു കഴിഞ്ഞതായിരുന്നു.
ഇയാളുടെ മകൻ ടോമി പ്രശ്നമുണ്ടായ ദിവസം പകൽ സമയം മുഴുവൻ ആർടി ഓഫീസിൽ നടന്ന ബസോണേഴ്സിന്റെ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായി പറയുന്നുണ്ടല്ലോ. ഇതാ ആർടി ഓഫീസിലെ രജിസ്റ്ററാ. പിന്നെങ്ങനാണോ ഈ കേസിന്റെ പേര് ടോമി അറസ്റ്റ് ചെയ്യുന്നത്?
പെൺകുട്ടി ആദ്യം പറഞ്ഞ പേര് ടോമിയുടെയാണ് സാർ.
എടോ, അത് ഇവിടെ പോലുള്ള എറണാകുളത്തുള്ളവര് പിടിക്കുമ്പോ പുളിങ്കൊമ്പിലെ പിടിക്കൂ. പോയ ഒരു വാക്ക് കിട്ടിയാ നല്ലൊരു തുക. താൻ അവനെ വിട്
സാർ. അത്
താൻ പറയുന്ന കേട്ടാ മതി. ഈ പെണ്ണല്ലാതെ മറ്റാരെങ്കിലും എന്റെ പേര് പറയുന്നുണ്ടോ? തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിന്റെ പേരാണ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നത്?
ഇന്നിപ്പോൾ വാളയാറിലെ രണ്ട് പെൺകുട്ടികൾ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനം പറഞ്ഞത് മറ്റൊന്നായിരുന്നില്ല. കുട്ടികൾക്ക് അത് ഇഷ്ടമായിരുന്നുവെന്നും അവരുടെ പ്രായം അതായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഓഡിയോ പുറത്തുവരികയുണ്ടായി. പോലീസ് തുടക്കം മുതൽ പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു. കോടതി വെറുതെ വിട്ട മൂന്ന് പ്രതികൾക്കും രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും അതുപയോഗിച്ച് കേസ് അട്ടിമറിച്ചു എന്നുമാണ് ആരോപണം ഉയർന്നത്. പെൺകുട്ടികളുടെ അമ്മയും പോലീസിനെതിരെ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു.
കുറച്ചൊന്നാൾക്കാരനെ ഇറക്കിയിട്ട് ഈ കേസ് ഒന്നുമില്ലാണ്ട് തേച്ചു മാച്ചു കളയാൻ വേണ്ടി ഒരു പോലീസുകാർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വരെ സംശയമുണ്ട്. ആരും പറഞ്ഞിട്ട് അവരാണ് ഈ വന്നുന്ന ആൾക്കാരിലൊന്നും സാക്ഷികളുണ്ടെന്നൊന്നും പറഞ്ഞ് കേട്ടില്ല. നമ്മളിവിടെ കണ്ട കാര്യങ്ങളും അത് ഉപയോഗിച്ചത് ഒക്കെ പോലീസിനോട് പറഞ്ഞ മൊഴികളൊക്കെ ഞങ്ങളിത് കോടതിയിൽ പറഞ്ഞാൽ മതി. ഇത് അവസാനം വരെ ഞങ്ങളെ കൊണ്ട് ഇത് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കേസ് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പൊ സംശയമുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞ മാസം വരെ ഞങ്ങൾക്ക് പോലീസുകാരനെയും പിന്നെ ആരെയും സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അറിയണവരെല്ലാരും ഒത്തുകളിയാണ് അവരിനൊക്കെ വെറുതെ വിട്ടതെന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്.
2017 പാലക്കാട് വാളയാറിൽ 11 ഉം 8 ഉം വയസ്സുള്ള സഹോദരിമാരായ ബാലികമാർ മരിച്ചത്. രണ്ട് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിരുന്നു ഇരുവരും പലവട്ടം ക്രൂരമായ ലൈംഗിക പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന്. 2017 ജനുവരി 12 വാളയാർ അട്ടപ്പള്ളത്ത് ഭാഗ്യവതിയുടെ മൂത്ത മകൾ ഹൃദികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടത്. ബന്ധു ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ രണ്ടുപേരെ വീടിനടുത്ത് സമീപത്ത് കണ്ടെന്നും കുട്ടിയുടെ അമ്മയും അനിയത്തിയും അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു. അന്ന് കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ അവഗണിച്ച ലോക്കൽ പോലീസ് ആ കേസ് വെറുമൊരു ആത്മഹത്യയിലൊതുക്കി. കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച തൃശൂർ റേഞ്ച് IG MR അജിത്കുമാർ ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായോ എന്ന് അന്വേഷിക്കുമെന്നും പറഞ്ഞിരുന്നു. അന്ന് ഹൃദികയുടെ മരണം ജില്ലയിലെ ശിശുക്ഷേമ സമിതി അധികൃതർ അറിഞ്ഞതുപോലുമുണ്ടായിരുന്നില്ല. ഹൃദികയുടെ മരണത്തിലെ നിർണായക സാക്ഷിയായ ബാലികയായിരുന്നു ഹൃദിക മരിച്ച് കൃത്യം 52 ദിവസങ്ങൾക്ക് ശേഷം ഇതേ സാഹചര്യത്തിൽ മരിച്ച ശരണ്യ എന്ന അനിയത്തി. ഇതോടെ വൻ വിവാദമായ കേസിൽ കുട്ടികളുടെ ബന്ധുവടക്കം നാലുപേരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒടുവിൽ പോക്സോ കോടതി ഇവരെ വെറുതെ വിട്ടിരിക്കുന്നു, തെളിവില്ല എന്ന കാരണത്തിൽ. എന്താണ് സാർ തെളിവ്? 11ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കായില്ലെങ്കിൽ നിങ്ങൾ ആരെ സംരക്ഷിക്കാനാണ് സമൂഹത്തിന്റെ കാവലാൾ എന്ന പേരിൽ ഞെളിഞ്ഞു നടക്കുന്നത്?
തുടക്കം മുതൽ അവർ പറയുന്നതാണ് സ്വയം ചെയ്തതാണ് എന്നാ പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇപ്പം പറയണത് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവള് ചെയ്യില്ല. 9 വയസ്സായ കുട്ടിക്ക് എങ്ങനെ തൂങ്ങി മരിക്കണ്ടായിരുന്നു നമുക്ക് അറിയൂല്ല, അവളത് ചെയ്യൂല്ല.
എത്ര ലാഘവത്തോടെയാണ് ഈ വിഷയങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? സ്വന്തം വീട്ടിൽ നിങ്ങളുടെ കൺമുന്നിൽ ഒരു മകൾ ഉണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിലും ഭാര്യ, അമ്മ ഇവരൊക്കെ ഇല്ലേ? നമ്മൾ കേൾക്കുന്നില്ലേ ഇതുപോലെ ചുറ്റുവട്ടങ്ങളിൽ ഞെരിഞ്ഞമരുന്ന കുഞ്ഞു തേങ്ങലുകൾ, പിച്ചിച്ചീന്തി അറിയപ്പെടുന്ന കുഞ്ഞു മേനികൾ? അച്ഛനുറങ്ങാത്ത വീട്ടിൽ അവസാനം സലീംകുമാർ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ നാണം കെട്ട് ആത്മഹത്യയിൽ നിന്ന് ഒടുവിൽ കേസിന്റെ നൂലാമാലകളിലേക്ക് ചെന്ന ശേഷം സലീംകുമാർ പറയുന്ന ഈ സംഭാഷണം.
ഈ കുട്ടിക്കാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചാ ലിസമോളെ പ്രസവിച്ചത്, 3ാമത്തത് പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ അന്ന് ലില്ലി കുട്ടർ മോഹം എന്ന് മാറി. അപ്പൊ ഞാൻ ചോദിച്ചു, പെൺകുഞ്ഞായാലും ഇന്ദിര ഗാന്ധി പെണ്ണല്ലേ, മാർഗരറ്റ് താച്ചർ പെണ്ണല്ലേ, നമ്മുടെ ഞാൻ ഗൗരിമ പെണ്ണല്ലേ, എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഏ സത്യം പറഞ്ഞ എന്റെ മക്കളോട് ചാകാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഇന്നാൾ വരെ അവർക്കിഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടോ ഈ പെമ്പിള്ളേരും ഞാനും ജീവിച്ചിരിക്കുന്നേക്കാ നല്ലത്? ചാകുന്നില്ലേ സാർ, ചാകുന്നു സാർ. ചാവാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? എന്തെങ്കിലും?
ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഏത് ചിറകിൻ കീഴിലാണ് ഈ പെൺമക്കളെയൊക്കെ ഇനി ഒളിപ്പിക്കേണ്ടത്?